Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. മലങ്കര റീത്തിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 5 മുതൽ 12 വരെ വാക്യങ്ങൾ. ശ്ലീബായ്ക്കു ശേഷം 2 ഞായർ.
മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പമെടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു. യേശു പറഞ്ഞു, ശ്രദ്ധിക്കുവൻ, ഫരീസയരുടെയും സദുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവൻ. നാം അപ്പമൊന്നും എടുക്കാത്തതുകൊണ്ടായിരിക്കാം എന്നവർ പരസ്പരം പറഞ്ഞു. യേശു ഇതറിഞ്ഞവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പമില്ലാത്തതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നതെന്തിന്? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കുട്ട അപ്പക്കഷണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? 4000 പേരുടെ 7 അപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത്? ഞാൻ അപ്പത്തെപ്പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? ഫരീസയരുടെയും സദുക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പത്തിൻ്റെ പുളിമാവിനെപ്പറ്റിയല്ല, ഫരീസയരുടെയും സദുക്കാരുടെയും പ്രബോധനത്തെപ്പറ്റിയാണ് സൂക്ഷിച്ചുകൊള്ളാൻ അവൻ അരുളി ചെയ്തതെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി.
തീവ്രവാദത്തെക്കുറിച്ചും തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചും ധാരാളമായി കേൾക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മതമായാലും രാഷ്ട്രീയമായാലും ഏത് മീമാംസയായാലും അതിൻ്റെ തീവ്രതയിൽ ദോഷഫലങ്ങൾ ഉയർത്തുമെന്നതിൽ സംശയമില്ല. അധികമായാൽ അമൃതും വിഷമെന്നല്ലേ? ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെയും ആഭ്യന്തര കലാപത്തിൻ്റെയും പിന്നിൽ തീവ്രവാദമാണ്, തീവ്രവാദികളാണ്. മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളാണ് ഇന്ന് ചേരിതിരിവിലും പരസ്പരമുള്ള കൊല്ലലും കൊലയിലുമെല്ലാം എത്തി നിൽക്കുന്നത്. അത് രാഷ്ട്രീയമായപ്പോൾ മാനുഷികതയുള്ള മാർക്സിസമാണ് അഭ്യസ്തവിദ്യരുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ അക്രമ രാഷ്ട്രീയമായി മാറിയത്. പട്ടാപ്പകൽ മനുഷ്യരെ വെട്ടിക്കൊല്ലാനും തീകൊളുത്തിക്കൊല്ലാനും മടിയില്ലാതായിരിക്കുന്നു. അമേരിക്കയിലെ സെപ്റ്റംബർ 11 സംഭവത്തിൻ്റെ 10ാം വാർഷികം അനുസ്മരിച്ചതേയുള്ളൂ. മതത്തിൻ്റെ പേരിലുള്ള പോർവിളിയാണ് ന്യൂയോർക്കിലും പെൻസിൽവേനിയയിലും നിർദ്ദോഷികളായ ആയിരങ്ങളുടെ ജീവൻ അപഹരിച്ച ചരിത്ര സംഭവത്തിൻ്റെ പിന്നിലെന്ന് നാം മറക്കരുത്. മധ്യപൂർവ്വ ദേശത്തെ സിറിയയിലെ ആഭ്യന്തര കലാപവും വൻ യുദ്ധത്തിൻ്റെ കരിമ്പടലത്തിലെത്തിയിരിക്കുന്നത് മതതീവ്രവാദം മൂലമാണെന്നോർക്കണം. സിറിയയിലെ മതരാഷ്ട്രീയ തീവ്രവാദം രാസായുധ പ്രയോഗം വരെ എത്തിയില്ലേ? ക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന അന്ധമായ മതതീവ്രവാദത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ക്രിസ്തു തീവ്രവാദികളെ നിർദാക്ഷിണ്യം വിമർശിക്കുന്നു. ഇന്നത്തെ സുവിശേഷം പ്രതിപാദിക്കുന്ന ഫരീസയരുടെ പുളിമാവ്, ദ ഈസ്റ്റ് ഓഫ് ദ ഫാരിസീസ് എന്ന പദസന്ധി, ഫരീസയരുടെയും സദൂഛയരുടെയും വ്യാജ പ്രബോധനത്തെയാണ് സൂചിപ്പിക്കുന്നത്. പുളിമാവ് പിണ്ഡം മുഴുവനും പുളിപ്പിക്കുന്നു. മതത്തിൻ്റെ പേരിൽ ഫരീസയരും സദൂഛയരും നൽകുന്ന തെറ്റായ പ്രബോധനങ്ങൾ സമൂഹത്തെ മുഴുവൻ സ്വാധീനിച്ച് ആകമാനം സ്വാധീനിച്ച് അതിനെ തിന്മ കൊണ്ട് നിറയ്ക്കുന്നു എന്നതാണ് ഒരു വ്യാഖ്യാനം. ദാവീദ് രാജാവ് നിയമിച്ച മഹാപുരോഹിതനാണ് സാദോക്ക്. സാദോക്കിൻ്റെ പിൻഗാമികളാണ് സദൂഛയർ. ഇനി സോളമൻ രാജാവ് ദേവാലയം, ജെറുസലം ദേവാലയം പണികഴിപ്പിച്ച കാലത്ത് ലേവിയർക്ക് പകരം, അതായത് പഴയ നിയമത്തിലെ പുരോഹിത വംശത്തിൽപ്പെട്ട ലേവിയർക്ക് പകരം സാദോക്കിൻ്റെ കുടുംബത്തെ അങ്ങ് മഹാപുരോഹിത സ്ഥാനം നൽകി ഉയർത്തിവച്ചു. അങ്ങനെ അന്നുവരെ പുരോഹിതന്മാരായിരുന്ന ലേവിയർ സാദോക്കിൻ്റെ കുടുംബത്തിന് താഴെ വരികയും 2 തരം പൗരോഹിത്യം ഇസ്രായേലിൽ ഉടലെടുക്കുകയും ചെയ്തു. അതായത് സാദോക്കിൻ്റെ വംശത്തിൽപ്പെട്ട സദൂഛയരും ലേവ്യരുടെ വംശത്തിൽപ്പെട്ട ഫരീസേയരും. വ്യാജപ്രബോധനത്തിനെതിരെ ജാഗരൂകരായിരിക്കാൻ ക്രിസ്തു ആവശ്യപ്പെടുന്നു. മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന സ്ഥിതിയാണത്. സ്വയമേവ അല്ലെങ്കിൽ സ്വമേധയാ അറിവില്ലാത്തവർ മറ്റുള്ളവരെ അബദ്ധം പഠിപ്പിക്കുന്നു. ഇതാണ് സദാചാരത്തിൻ്റെ കപട്ടത. കാപട്യക്കാരെ വിവേചിച്ചറിയാതെ എല്ലാം വിഴുങ്ങുന്ന മനുഷ്യരും കുറ്റക്കാരാണ്. അത് സമൂഹമായാലും മതമായാലും രാഷ്ട്രീയമായാലും മനുഷ്യന്റെ എല്ലാ ജീവിത മേഖലകളിലും ഇത് ബാധകമാണ്. പറേഷ് എന്ന ഹെബ്രായ വാക്കിൽ നിന്നാണ് ഫരീസയൻ എന്ന വാക്ക് ഉടലെടുക്കുന്നത്. വേർതിരിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ടവർ എന്നാണ് അതിനർത്ഥം. അവർ മേലാളന്മാരാണ്, കഠിനമായ നിയമങ്ങളനുസരിക്കുകയും എന്നാൽ താഴ്ന്ന ജാതിക്കാരും നിയമമറിയാത്ത സാധാരണക്കാരും പാവങ്ങളുമായ വ്യക്തികളിൽ നിന്ന് അവർ വേറിട്ട് ജീവിക്കുകയും ചെയ്യുന്നു. തങ്ങൾക്ക് അറിവുണ്ട്, വിശുദ്ധിയുണ്ട്, തങ്ങൾ നവീകരണത്തിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ വീമ്പടിക്കുന്ന ഈ കൂട്ടർ വ്യാജപ്രബോധനത്താൽ സമൂഹത്തെ ആകമാനം ദുഷിപ്പിക്കുന്നു. അറിവ് നൽകുന്ന പുസ്തകങ്ങൾ വായിക്കുകയോ വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ പഠിക്കുകയോ ചെയ്യാതെ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും വ്യാഖ്യാനം നൽകുകയും കൗൺസിലിംഗ് നടത്തുകയും ചെയ്യുന്ന ഇക്കൂട്ടർ വ്യാജപ്രബോധകർ തന്നെയാണ്. ഭക്ഷണത്തെപ്പറ്റിയല്ല ഉത്കണ്ഠയുണ്ടാകേണ്ടത്, ഭക്ഷണം കയ്യിലെടുക്കാത്തതിനെപ്പറ്റി നിങ്ങൾ സംസാരിക്കുന്നതെന്തിനെന്ന് ക്രിസ്തു ചോദിക്കുന്നുണ്ട്. എന്നാൽ തെറ്റായ പ്രബോധനത്തിലൂടെ മനുഷ്യരെ വഴിതെറ്റിക്കുന്നവർക്കെതിരെ ജാഗരൂകത പാലിക്കണമെന്ന് അവിടുന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. വ്യാജപ്രവാചകന്മാർ സമൂഹത്തിൽ വരുത്തിവയ്ക്കുന്ന വിനകൾ ഭീതിജനകമാണ്, ജീവനിലേക്കുള്ള ഘോഷമാണ്, ആഘോഷമാണ് സ്വാതന്ത്ര്യവും സമാധാനവും. ജീവനിലേക്ക് വഴിതെളിക്കുന്ന പ്രവാചകന്മാരെയാണ് ഇന്ന് ലോകത്തിനാവശ്യം. ഇസ്രായേലിലെ വ്യാജപ്രവാചകന്മാരെ കല്ലെറിഞ്ഞു കൊന്ന കഥകൾ കേട്ടിട്ടുള്ളതാണ്. ജീവനിലേക്കുള്ള വഴി എന്നും ഇടുങ്ങിയതായിരുന്നു. അങ്ങനെയെങ്കിൽ നിശ്ചയമായും സമാധാനത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള വഴിയും ഒറ്റയടി പാതയാണ്. ആത്മാഭിമാനത്തിന്റെ ഉപ്പുകാച്ചാൻ ദണ്ഡി കടൽ തീരത്തേക്ക് ഗാന്ധിജിക്കൊപ്പം മാർച്ച് ചെയ്യാനെത്തിയ പുരുഷന്മാരുടെ പിന്നിൽ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് അവരുടെ സ്ത്രീകളുണ്ടായിരുന്നു. തന്റെ കരച്ചിലപ്പോൾ കടിച്ചമർത്തിക്കൊണ്ട് കസ്തൂർബാ ഗാന്ധി അവരെ വിലക്കി. ഇങ്ങനെയാണോ നിങ്ങൾ നല്ല കാര്യത്തിന് പുരുഷന്മാരെ യാത്രയാക്കേണ്ടത്? തിലകമണിയിച്ചും ആരതി ഉഴിഞ്ഞുമാണ്. പിന്നെ അവർ അങ്ങനെ തന്നെ ചെയ്തു. സ്വാതന്ത്ര്യത്തിന്റെ കാനാനും കഠിന നുഖങ്ങളുടെ ഈജിപ്റ്റിനുമിടയിൽ 40 വർഷക്കാലത്തെ മരുഭൂമിയുണ്ടെന്നോർക്കണം. ഭാരതത്തിലെ ശിപായി ലഹളയെ ആദ്യത്തെ സ്വാതന്ത്ര്യ പോരാട്ടമായി ഗണിച്ചാൽ ഏതാണ്ട് 90 വർഷക്കാലത്തെ മരുഭൂമി കടക്കലായിരുന്നു അതിൻ്റെ പിന്നിൽ. ഇനി ഇതാ മാനവകുലത്തിൻ്റെ പുറപ്പാട്, വേദനിക്കുന്ന പുറപ്പാട് ഇനിയും തുടരുകയാണ്. മധ്യപൂർവദേശത്തെ സിറിയയിൽ അരങ്ങേറുന്ന രക്തവിപ്ലവം കണ്ട് മനം നൊന്ത പാപ്പ ഫ്രാൻസിസ് 1 സെപ്റ്റംബർ ഞായറാഴ്ച തൻ്റെ ത്രികാല പ്രാർത്ഥന ഒരു സമാധാന യാചനയാക്കി മാറ്റിയില്ലേ? സിറിയൻ ഭരണകൂടത്തോട് മാത്രമല്ല ലോകരാഷ്ട്രങ്ങളോടും നീണ്ടൊരു സമാധാന അഭ്യർത്ഥനയായിരുന്നു പാപ്പായുടെ മനം നൊന്ത ആ പ്രാർത്ഥന. യുദ്ധം യുദ്ധമാണ് വളർത്തുന്നത്, അക്രമം അക്രമവും. ലോകത്തിനിന്നാവശ്യം സമാധാന ദൂതന്മാരെയാണ്. ലോകത്തിലും സമൂഹത്തിലും കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും അനുരഞ്ജനത്തിലൂടെയും സ്നേഹത്തിലൂടെയും സമാധാനം വളർത്തുന്നവരെയാണ് ലോകത്തിന് ഇന്നാവശ്യമെന്ന് പാപ്പ അടിവരയിട്ട് പ്രസ്താവിച്ചു. ഭാവിയുടെ പ്രകാശം കാണാൻ ഭാഗ്യമില്ലാതെ മധ്യപൂർവദേശത്ത് മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും ആയുധം അടിയറ വയ്ക്കണമെന്ന് പാപ്പ കലാപക്കാരോട് ആവശ്യപ്പെട്ടു. ഓരോ പുൽനാമ്പിനും സമാധാനം ഉറപ്പുവരുത്തുകയാണ് സ്രഷ്ടാവിന്റെ ധർമ്മം, ദൈവത്തിന്റെ ധർമ്മം. ദൈവം എല്ലാ നുഖങ്ങൾക്കും എതിരാണ്. ഒരു നാൾ നസ്രത്തിലെ സിനഗോഗിൽ നിന്ന് ചുരുളുകൾ ഉയർത്തി 30 വയസ്സുകാരൻ ക്രിസ്തു അത് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രർക്ക് സുവിശേഷവും ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന്റെ സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഭക്ഷണം മാത്രം തരാനല്ല, ആത്മീയ വിമോചനവും അനുരഞ്ജനത്തിലൂടെ സമാധാനവും വളർത്താനാണ് അവിടുന്ന് വന്നത്. സമാധാനത്തിനു വേണ്ടിയുള്ള നിലവിളിയിൽ ദൈവം പീഡിതന്റെ പക്ഷം ചേരുന്നു എന്നതിനേക്കാൾ ഭൂമിക്ക് വേറൊരു സുവിശേഷമുണ്ടോ? ആ ഒറ്റ കാരണം കൊണ്ട് മാത്രം അക്കാലത്തിന് ക്രിസ്തു അനഭിമതനായി. ആരൊക്കെയോ ചേർന്ന് വിളുമ്പിലേക്ക് തള്ളി മാറ്റിയവരോടൊപ്പമായിരുന്നു ക്രിസ്തുവെന്നതിനും അവിടുന്ന് ദുർബലരുടെ പ്രവാചകനായിരുന്നു എന്നതിനും ചരിത്രം സാക്ഷ്യമാണ്. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് മനുഷ്യന്റെ ചുമലടിച്ചു കളയുന്നവർക്കെതിരെ ക്രിസ്തു കലഹിച്ചതും അതുകൊണ്ടാണ്. നുഖങ്ങൾ ചെറുതോ വലുതോ ആയാലും നുഖങ്ങൾ നുഖങ്ങൾ തന്നെയാണ്. അതടിച്ചേൽപ്പിക്കുന്നവരും കുറ്റക്കാരാണ്, അവരുടെ മേൽ കുറ്റം ചുമത്തപ്പെടും.
ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ, നീർപോള പോലെ ജന്മമല്ലോ നാം വെറും കയ്യോടെ യാത്രയാകും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ, നീർപോള പോലെ ജന്മമല്ലോ നാം വെറും കയ്യോടെ യാത്രയാകും.
ഗന്ധർവനാദത്തിലെ ആർദ്ര ഗീതം ശ്രവിച്ചുകൊണ്ട് നമുക്ക് ഈ ചിന്തകൾ സമാഹരിക്കാം. കവിത ഫാദർ വർഗീസ് പാലത്തിങ്കലിന്റേതാണ്, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.
മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ ഭൂവിൽ നിരുപമ സൗഭാഗ്യം. മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ ഭൂവിൽ നിരുപമ സൗഭാഗ്യം. മനുഷ്യൻ മനുഷ്യനെ ചെന്നായായി കാണുമ്പോൾ പാരിൽ മർത്യനു നരകം. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ, നീർപോള പോലെ ജന്മമല്ലോ നാം വെറും കയ്യോടെ യാത്രയാകും. വചനം ഭൂമിയിൽ മനുഷ്യനായി തീർന്നപ്പോൾ മണ്ണിൽ സ്നേഹമാം പൂവിടർന്നു. വചനം ഭൂമിയിൽ മനുഷ്യനായി തീർന്നപ്പോൾ മണ്ണിൽ സ്നേഹമാം പൂവിടർന്നു. മോചനം തേടി നാം ഭൂമിയിൽ നീങ്ങുകിൽ പാരിൽ പാലൊളി വിരിയും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ, നീർപോള പോലെ ഈ ജന്മമല്ലോ നാം വെറും കയ്യോടെ യാത്രയാകും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ, നീർപോള പോലെ ജന്മമല്ലോ നാം വെറും കയ്യോടെ യാത്രയാകും.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് മലങ്കര റീതിയിലെ ആരാധനക്രമം അനുസരിച്ചുള്ള ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.